ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം ആത്മവിശ്വാസത്തോടെ നീങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി 50 കോടി എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ ഫോം വിതരണം 2,67,00,000 കവിഞ്ഞു. ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിൽ. സത്യപ്രതിജ്ഞ ഈ മാസം 20-ന്. ഡൽഹി സ്ഫോടനത്തിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്ത ദേശീയ അന്വേഷണ ഏജൻസി. ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗം തടയുക എന്ന ലക്ഷ്യവുമായി ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധം വാരാചരണത്തിന് ഇന്ന് തുടക്കം. ഗാസയിൽ സുരക്ഷയ്ക്കായി രാജ്യാന്തര സേനയെ നിയോഗിക്കാനുള്ള US പ്രമേയത്തിന് UN സുരക്ഷാ കൌൺസിലിന്റെ അംഗീകാരം. വാർത്തകൾ വിശദമായി. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം ആത്മവിശ്വാസത്തോടെ നീങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 6-ാമത് രാംനാഥ് ഗോയങ്ക പ്രഭാഷണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ വളർന്നുവരുന്ന വിപണി മാത്രമല്ല, ലോകത്തിന് പ്രത്യാശയുടെ മാതൃക കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ യൂറോപ്പിലും പശ്ചിമേഷ്യയിലും പ്രതിസന്ധികളുണ്ടായപ്പോഴും ഇന്ത്യയിൽ സാമ്പത്തിക വളർച്ച തുടർന്നു. ആഗോള അസ്ഥിരതയുടെ പശ്ചാത്തലത്തിലും രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് ഏകദേശം 7% തുടരുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
യൂറോപ്യൻ ക്രൈസിസ് കാരണം പൂരെ ദുനിയാ സപ്ലൈ ചെയിൻ ഓർ എനർജി മാർക്കറ്റ് പ്രഭാവിത ഹു. 2022-23 ഇക്കോണമി ഗ്രോത് തേജി ഹോത്തി രീ. സാൽ 2023 വെസ്റ്റ് ഏഷ്യ സ്ഥിതിയാ ബിഗിടി തബ്ബി ഗ്രോത് റേറ്റ് തേജ് രീ. ഓർ ഇസ് സാൽ ജബ് ദുനിയാ അസ്ഥിരത തബ്ബി ഗ്രോത് റേറ്റ് 7% ആസ്പാസ്.
രാജ്യത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഇതുവരെ 50 കോടി എന്യൂമറേഷൻ ഫോമുകൾ സമ്മതിദായകർക്ക് വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആകെ വോട്ടർമാരുടെ 98%. ഏറ്റവും കൂടുതൽ ഫോമുകൾ വിതരണം ചെയ്തത് ഉത്തർപ്രദേശിലാണ്. 15,27,00,000. ഈ മാസം 4-ന് ആരംഭിച്ച SIR രണ്ടാം ഘട്ടം അടുത്ത മാസം 4 തുടരും. അസമിൽ 2026 ജനുവരി 1 യോഗ്യതാ തീയതിയാക്കി പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ഉത്തരവിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കരട് വോട്ടർ പട്ടിക അടുത്ത മാസം 27-ന് പ്രസിദ്ധീകരിക്കാൻ അസമിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. അവകാശവാദങ്ങളും എതിർപ്പുകളും December 27 മുതൽ January 22 അറിയിക്കാൻ അവസരമുണ്ടായിരിക്കും. അന്തിമ വോട്ടർ പട്ടിക 2026 February 10 പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വിതരണം ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2,67,00,000 കവിഞ്ഞു. 14-ാം ദിവസമായ ഇന്നലെ വൈകിട്ട് 6 വരെയുള്ള കണക്ക് ആണിത്. ഫോം വിതരണം 95.89% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. ഇതുവരെ 2,994 പേർ പത്രിക സമർപ്പിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തൃശൂരിൽ ആണ് ഏറ്റവും കൂടുതൽ പത്രിക സമർപ്പിച്ചത്. 1,028 പേരാണ് ഇന്നലെ വരെ ജില്ലയിൽ പത്രിക സമർപ്പിച്ചത്. ഏറ്റവും കുറവ് പത്രികകൾ സമർപ്പിച്ചത് കാസർഗോഡ് ജില്ലയിലാണ്, 10 പേർ. ഈ മാസം 21 വരെയുള്ള പത്രികാ സമർപ്പണത്തിന് ശേഷം സൂക്ഷ്മ പരിശോധന 22 നടക്കും. November 24 വരെ പത്രിക പിൻവലിക്കാം. അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഉള്ളടക്കങ്ങളുടെ നിരീക്ഷണം ഊർജിതമാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓഡിയോ വീഡിയോ ഡിസ്പ്ലേ AI കണ്ടന്റുകൾ കർശനമായി പരിശോധിക്കും. വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ പ്രചാരണ പ്രവർത്തനങ്ങളടക്കം നിരീക്ഷണത്തിന് വിധേയമാക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഡൽഹി ചുവപ്പ് കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ ഒരാളെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. കശ്മീർ സ്വദേശിയായ ജസീർ ബിലാൽ വാനിയെയാണ് ശ്രീനഗറിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. ഭീകരാക്രമണത്തിന് സാങ്കേതിക സഹായം നൽകിയത് വാനിയാണെന്ന് NIA അറിയിച്ചു. ഭീകരൻ ഉമർ നാബിയുമായി ചേർന്ന സ്ഫോടനം ആസൂത്രണം ചെയ്തിരുന്നതായും അന്വേഷണ ഏജൻസി വ്യക്തമാക്കി. ഡൽഹി സ്ഫോടനത്തിൽ 10 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 25 പേർക്ക് പരിക്കേറ്റു. ബംഗ്ലാദേശിൽ സമാധാനവും ജനാധിപത്യവും സുസ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രാലയം. ഇതിനായി ഇന്ത്യ ക്രിയാത്മക ഇടപെടലുകൾ നടത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട് ധാക്കയിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ പ്രഖ്യാപിച്ച വിധി ശ്രദ്ധയിൽപ്പെട്ടതായും ഇന്ത്യൻ വിദേശകാര്യമന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗാസയിൽ സുരക്ഷയ്ക്കായി രാജ്യാന്തര സേനയെ നിയോഗിക്കാനുള്ള അമേരിക്കൻ പ്രമേയം യു എൻ സുരക്ഷാ കൌൺസിൽ അംഗീകരിച്ചു. ചൈനയും റഷ്യയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. രണ്ട് വർഷത്തെ യുദ്ധത്തിന് ശേഷം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള തുടർ നടപടികളുടെ ഭാഗമായാണ് പ്രമേയം. യു എൻ അംഗീകാരത്തോടെ വേണം രാജ്യാന്തര സേനയെ നിയോഗിക്കേണ്ടതെന്ന് അറബ് രാജ്യങ്ങൾ നേരത്തെ നിലപാടെടുത്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ കൂടാതെ ഇറാൻ സന്ദർശിക്കാൻ ലഭിച്ചിരുന്ന സൌകര്യം ഈ മാസം 22 മുതൽ താൽക്കാലികമായി നിർത്തിവച്ച് ഇറാൻ സർക്കാർ. വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾ നൽകി ഇന്ത്യക്കാരെ അനധികൃതമായി ഇറാനിലേക്ക് ആകർഷിച്ചതായുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇറാൻ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബീഹാറിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 20 നടക്കും. വിശദാംശങ്ങളിലേക്ക്.
ബീഹാറിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാനായി MLA മാരുടെ യോഗം ഇന്ന് ചേരും. 243 അംഗ നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിന് 202 സീറ്റുകൾ ലഭിച്ചു. 89 സീറ്റുകളുമായി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. അതേസമയം JDUവിന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി യോഗം നാളെ ചേരും. ഇന്നലെ ചേർന്ന RJD നിയമസഭാ കക്ഷി യോഗം തേജസ്വി യാദവിനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. പട്നയിലെ ഗാന്ധി മൈതാനിയിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗം തടയുകയെന്ന ലക്ഷ്യവുമായി ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധ വാരാചരണത്തിന് ഇന്ന് രാജ്യത്ത് തുടക്കമാകും. ഇപ്പോൾ പ്രവർത്തിക്കുക, വർത്തമാനകാലം സംരക്ഷിച്ചാൽ ഭാവി സുരക്ഷിതമാകും എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഈ മാസം 24 വരെ നീളുന്ന വാരാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന ISSF ഷൂട്ടിംഗ് ലോക ചാമ്പ്യൻഷിപ്പിൽ ഒളിമ്പ്യൻ ഗുർപ്രീത് സിംഗിന് വെള്ളിമെഡൽ. പുരുഷന്മാരുടെ 25 മീറ്റർ സെന്റർ പിസ്റ്റൾ ഫയർ ഇനത്തിലാണ് മെഡൽ നേട്ടം. ലോക ചാമ്പ്യൻഷിപ്പിൽ ഗുർപ്രീതിന്റെ 2 വ്യക്തിഗത മെഡലാണിത്. ചാമ്പ്യൻഷിപ്പിൽ 3 ഉൾപ്പെടെ 13 മെഡലുകൾ നേടി 3 സ്ഥാനത്താണ് ഇന്ത്യ. അച്ചടി മാധ്യമങ്ങളിലൂടെയുള്ള പരസ്യങ്ങളുടെ നിരക്ക് 26% വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. 100,000 കോപ്പി വരെ അച്ചടിക്കുന്ന പത്രമാധ്യമങ്ങളിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരസ്യങ്ങൾക്കുള്ള നിരക്ക് ചതുരശ്ര സെന്റിമീറ്ററിന് 47.40 രൂപയിൽ നിന്ന് 59.68 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. 9 നിരക്ക് പുനർനിർണയ സമിതി ശുപാർശ പ്രകാരമാണ് നടപടി. രാജ്യത്തെ കയറ്റുമതി 4.8% വർദ്ധിച്ചതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ 491.8 ബില്യൺ US ഡോളറിന്റെ കയറ്റുമതിയാണ് നടന്നത്. ആദ്യ 7 പെട്രോളിയം ഇതര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി 3.92% വർദ്ധിച്ചു. ഒക്ടോബറിൽ സ്വർണ കയറ്റുമതിയിൽ 199.2% വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ ബ്രിട്ടൻ സംയുക്ത സൈനിക അഭ്യാസമായ അജയ വാരിയറിന്റെ 8 പതിപ്പ് ബിക്കാനറിൽ ആരംഭിച്ചു. നഗരപ്രദേശങ്ങളിലെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് പ്രധാന ലക്ഷ്യം. ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള 240 സൈനികർ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് സിഖ് റെജിമെന്റിലെ സൈനികരാണ് പങ്കെടുക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരമാണ് സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നത്. സൈനികാഭ്യാസം ഈ മാസം 30 വരെ തുടരും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിതവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം ആത്മവിശ്വാസത്തോടെ നീങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി 50 എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ ഫോം വിതരണം 2,67,00,000 കവിഞ്ഞു. ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിൽ. സത്യപ്രതിജ്ഞ ഈ മാസം 20. ഡൽഹി സ്ഫോടനത്തിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്ത ദേശീയ അന്വേഷണ ഏജൻസി. ആന്റിബയോട്ടിക് മരുന്നുകളുടെ തെറ്റായ ഉപയോഗം തടയുകയെന്ന ലക്ഷ്യവുമായി ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധ വാരാചരണത്തിന് ഇന്ന് തുടക്കം. ഗാസയിൽ സുരക്ഷയ്ക്കായി രാജ്യാന്തര സേനയെ നിയോഗിക്കാനുള്ള US പ്രമേയത്തിന് UN സുരക്ഷാ കൌൺസിലിന്റെ അംഗീകാരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.